It's Red on Demand. Red on Demand.
Red FM 93.5 ൽ റെഡ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജി ചിഞ്ചു ആൻഡ് ആർ ജി ഷിഫിൻ.
ഇപ്പൊ ഞങ്ങളോടൊപ്പം ഒരു പുലിക്കുട്ടിയാണേ.
ഹായ്, ഞാൻ സുബിൻ ജെ കളരികൽ. ഞാൻ ബോണ്ടോഷൻ സഫാരിയിലത്തെ ഡൈവ് ഇൻസ്ട്രക്ടറാണ്. എന്റെ ഡൈവിംഗിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയില്ലേ. ഓക്കെ, ഐ എം താങ്കിങ് റെഡ് എഫ് എം ഫോർ ദാറ്റ് ഫസ്റ്റ്. പ്ലസ് ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് എ റേഡിയോ സ്റ്റേഷൻ. ഞാൻ പലരും പറഞ്ഞു കടലിൽ പുലിക്കുട്ടിയാണെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ റേഡിയോയിൽ കേൾക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇന്നാണ് എന്റെ ഒന്ന് മാറിക്കിട്ടിയേക്കുന്നത്.
തീർച്ചയായിട്ടും. എന്താണ് സ്കൂബ ഡൈവിംഗ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ?
ആദ്യം തന്നെ ഈ സ്ക്യൂബ ഡൈവിംഗ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അതെന്തൊരു പേരാണെന്നുള്ള ചിന്തയുണ്ട്. ഈ സ്ക്യൂബ എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയ്ൻ അണ്ടർ വാട്ടർ ബ്രീതിങ് അപ്പാരറ്റസ്. ആ ഒരു എക്യുപ്മെന്റിന്റെ പേരാണ്, ആ പേര് തന്നെ പറയും അത് എന്താണ് ചെയ്യുന്നത്. സെൽഫ് കണ്ടെയ്ൻ, അതിൻ്റെ ഉള്ളിൽ തന്നെ എയർ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സമയത്തോളം അത് ഒരു ബ്രീതിങ്ങിന് വേണ്ടിയുള്ള ഒരു എക്യുപ്മെൻ്റാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിൽ പോകുന്ന ഒരു രീതിയാണ് സ്ക്യൂബ ഡൈവിങ്. പിന്നെ സ്ക്യൂബ ഡൈവിങ് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും കടപ്പുറത്ത് പോകുന്നു, കടൽ കാണുന്നു, കടൽ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളമുണ്ട്. പക്ഷേ ഈ വെള്ളം മാത്രമല്ല കടലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഓക്കെ ഈ മീൻ കടലിൽ നിന്നാണ്, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഓപ്പൺ ആവുന്നത് സ്ക്യൂബ ഡൈവിങ്ങിലൂടെ.
ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ലിസണേഴ്സിന് അറിയേണ്ടത് കടലിനടിയിലെത്തിയാൽ എന്തൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും.
ഈ കടലിനടിയിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയും ഇത് എർത്താണെന്ന് പറയും. പക്ഷേ ഈ കടലിലുള്ള ആൾക്കാരാണ് ഡോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമനേക്കാളും കൂടുതൽ അവരായിരുന്നെങ്കിൽ അവർ പറഞ്ഞാൽ ഇത് ഓഷനാണെന്ന് പറഞ്ഞു. കാര്യം വേറെ ഒന്നുമല്ല, ഏകദേശം 70% ഭൂമിയല്ല കടലാണുള്ളത്. അതുകൊണ്ട് തന്നെ കടലിൽ കാണാനുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എണ്ണമിട്ട് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എന്നാലും ഏറ്റവും സേഫ്, ഏറ്റവും അടുത്ത് പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൻ്റെ അടിയിൽ എവിടെ ചെന്നാലും ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് അവർ സോർത്തരല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിക്കുന്ന ആൾക്കാർ. അത് തന്നെ നമുക്കൊരു വലിയ പാഠം.
അപ്പൊ പലതവണ നമ്മൾ കടൽ കണ്ടിട്ടുണ്ട്, എന്നാൽ കടൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ?
അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡൈവിങ്ങിൻ്റെ ആദ്യ കാലമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. കാരണം പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ഡൈവിങ്ങിന് ഇറങ്ങിയിട്ട് അപ്പോൾ മറ്റ് ആരെ പോലെ ഞാനും കടലിൻ്റെ പുറത്തുനിന്ന് മാത്രം കണ്ടേക്കുന്ന ഒരു വ്യക്തി വെള്ളത്തിനടി ചെല്ലുന്നു. ആദ്യം തന്നെ ഞാൻ കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ പിലോപ്പി എന്ന് പറയുന്ന ഒരു മീനുണ്ട്, കൊല്ലത്തോടൊക്കെ വരുമ്പോൾ സിലോപ്പി എന്ന് പറയും. അപ്പോൾ ഈ സിലോപ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നത് കറുത്ത കളർ അല്ലെങ്കിൽ ഇച്ചിരി വെള്ള കളർ, ഈ രണ്ട് കളറും അല്ലാണ്ട് പച്ച കളറിൽ പിലോപ്പി കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് ഇവിടെ ആര് ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വിടുന്നുണ്ട്, ഈ സംഗതി ഇതൊക്കെ പറ്റിക്കലാണ്, കടലിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന സംഗതിയാണ്. ഈ അതിന് പറയുന്ന ഒരു നെപ്പോളിയൻ റാസ് എന്ന് പറഞ്ഞൊരു മീനാണ്. ആ മീൻ ഏകദേശം 200 കിലോത്തോളം വലിപ്പം വെക്കും. ഈ അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അതായത് നമ്മൾ ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കളറിലുള്ള മത്സ്യങ്ങൾ. അന്ന് ഞാൻ കടലിനെ കുറിച്ച് എനിക്ക് ആകെ അറിയാവുന്നത് ഡൈവ് ചെയ്താൽ വെള്ളത്തിൻ്റെ അടിയിൽ പോകാമെന്നല്ലാണ്ട് ഒരു സാധനം അറിയാവുന്ന ഞാൻ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനാണ്, വളരെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ആരും ഡൈവ് ചെയ്യരുതെന്ന് ഞാൻ പറയും. ഡൈവ് ചെയ്താൽ പിന്നെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റും. ഇപ്പോൾ കടലിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും തന്നെ സംഭവിക്കുന്നത് ഞാൻ ശരീരം എൻ്റെ ശരീരം വെച്ച് എനിക്കൊരു സമ്മസോൾട്ട് കരയിൽ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. പക്ഷേ വെള്ളത്തിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ ശരീരം എന്നുള്ള ലിമിറ്റേഷൻ മാറി ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരു അവസ്ഥയാണ് വെള്ളം. അത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പൊതുവെ ആൾക്കാർ പറയും ഞാൻ നനഞ്ഞെന്ന് പറയുന്നത് നമ്മൾ ഷവറിൻ്റെ അടിയിൽ ചെല്ലുമ്പോൾ. പക്ഷേ ഒരിക്കലും നമ്മൾ പറയില്ല അയ്യോ എൻ്റെ മേത്ത് എയർ മുട്ടുന്നു. ഫുൾ ടൈം നമ്മൾ എയറിന് ഒരു ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മീഡിയം ആയിട്ട് എടുത്തേക്കുന്നു. പക്ഷേ വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ നനഞ്ഞു എന്ന് പറയാൻ എയർ ഇല്ല അവിടെ. വെള്ളം ഒരു മീഡിയമായി മാറുന്നു. ആ മീഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഇല്ലാത്തൊരു മീഡിയമാണ്. ശരിക്കും നമ്മൾ പറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം ഒരിക്കലും നടന്നല്ല നമ്മൾ കടലിൻ്റെ അടിയിൽ സഞ്ചരിക്കുക, വെള്ളത്തിൽ നടുക്ക് നിന്ന് നീന്തുകയാണ്. അപ്പോൾ നീന്തുന്ന സമയത്ത് മേലിലും അല്ല താഴത്തും അല്ല എങ്കിൽ എയറിലാണെങ്കിൽ നമ്മൾ അതിനെ പറക്കുന്നു എന്ന് പറയുമെങ്കിൽ വെള്ളത്തിൽ നമ്മൾ വെള്ളമാണെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും പറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഒരു പറക്കണ ഫീലിംഗ്, ഈ വെയ്റ്റ്ലെസ് ഫീലിംഗ്, അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, ശരിക്കും പെട്ടെന്ന് നിർവ്വാണയിലേക്ക് പോകുന്നൊരു ഏറ്റവും ഈസി ആയിട്ട് നിർവ്വാണയിൽ എങ്ങനെ എത്താമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഡൈവിംഗ് എന്ന് പറയും.
ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഡൈവിങ്ങിലോട്ട് വരാൻ?
ഈ ഒന്ന്, ഞാൻ എൻ്റെ വീട് കൊച്ചിയിലാണ്. ഈ നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ഡൈവ് സ്കൂൾ കൊച്ചിയിലാണ്, നേവിയുടെ. നേവിയിൽ ഈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോസ് ആണ്. ഓട്ടോമാറ്റിക്കലി പ്രായത്തിൻ്റെ ഒരു ഇതിൽ ഒരു സൂപ്പർ ഹീറോ ആകുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നീടാണ് നമ്മൾ മനസ്സിലായത് ഇത് അങ്ങനെയൊന്നുമല്ല. പക്ഷേ അപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആകുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൈവിങ് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നത്. അത് കൊമേഴ്ഷ്യൽ ഡൈവിങ് ആണ്. കൊമേഴ്ഷ്യൽ ഡൈവിങ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പോയത് ഡൈവിലും. ഈ ആഗ്രഹം ഇതായിരുന്നെങ്കിലും ഇന്ന ഡൈവിംഗ് എന്നുള്ള ആഗ്രഹം നമുക്കില്ലായിരുന്നു. ഈ ഡൈവിംഗിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്?
ഞാൻ 99 സ്റ്റാർട്ട് ചെയ്തു ഡൈവിംഗ്, ഏകദേശം ഇത്രയും കാലം ഡൈവിംഗ്. അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്തു. ഈ എന്തോരം മാറിയെന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചിതിലേക്ക് വരും. അപ്പൊ ഫുൾ ടൈമർ ആയിട്ട് ഞാൻ ഒരു 10 കണ്ടിന്യൂസ് ഇൻ ആൻഡ് ഔട്ട് ഡൈവിംഗ് മാത്രമായിരുന്നു.
അപ്പൊ അതാണ് സ്കൂബ ഡൈവിംഗ് ജീവിതം. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോവളത്തേക്ക് എത്തിയപ്പോ എന്താണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്?
തിരുവനന്തപുരം ഒരു എന്നെ സമയത്തോളം ഒരു ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ ഒരു പൂവണിയിൽ എന്ന് പറയാം. കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഡൈവ് ചെയ്ത അതേ ദിവസം എന്റെ വീട്ടിൽ ചെല്ലാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ബോണ്ടോഷൻ സഫാരിയുടെ മാനേജിംഗ് ഡയറക്ടർ ജാക്സൺ ഇങ്ങനെ പുള്ളി ഡൈവിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്നു ഡൈവ് ചെയ്തു. ഡൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഞാൻ ആലോചിക്കണമായിരുന്നു, ഞാൻ പണ്ട് ലക്ഷദ്വീപിലിരുന്ന് കണ്ടേക്കുന്ന സ്വപ്നങ്ങളുടെ ഒരു സഫലമാകുന്ന അവസ്ഥ. കാരണം നമ്മൾ അവിടെയൊക്കെ വിചാരിക്കും ഇന്ന് ഡൈവ് ചെയ്തിട്ട് നേരെ വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ. അപ്പോൾ എന്താ പറയണത്, നമ്മുടെ ഒരു ഭയങ്കര ചിരകാല സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വപ്നം പൂവടിഞ്ഞതാണ് കോവളത്തെ ഡൈവ്. സി, കോവളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ഡൈവ് സെന്റേഴ്സ് ഇല്ല. ഒന്ന്, ആദ്യത്തെ ഡൈവ് സെന്റർ ആണ് ബോണ്ടോഷൻ സഫാരി. ഈ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലം പരീക്ഷിച്ച് ഓക്കെ ഇതൊരു ഡൈവിങ്ങിന് കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞ് ശ്രമിച്ച ഈ ബോണ്ടോഷന്റെ പുറയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും യു ആർ അപ്രീഷിയേറ്റ്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഒരു പുതിയ സ്ഥലത്ത് വന്ന് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കഴിഞ്ഞൊരു കൊല്ലത്തിനുള്ളിൽ ഇറ്റ്സ് ഡൂയിങ് ഗുഡ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരു ഡൈവിംഗ് സെന്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനമാണ്. റെഡ് എഫ്എമ്മിന്റെ ലിസണേഴ്സിന് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി വരികയാണ്.
അതെ, നിങ്ങളുടെ സ്കൂബ സ്വപ്നങ്ങൾ സഫലമാക്കാം.
ഡൈവിംഗ് എന്ന് പറയുന്നൊരു സംഗതി ആൾക്കാർ വിചാരിക്കുന്ന പോലെ സൂപ്പർ ഹീറോസിന് വേണ്ടി മാത്രമുള്ളല്ല. ഞാൻ ചെയ്യണമെങ്കിൽ ആയിരിക്കും വേണമെങ്കിലും ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പ്രിക്കോഷൻസ് എല്ലാം എടുത്താൽ ഏറ്റവും സേഫ്. ഭയങ്കര ഫിസിക്കലി ഭയങ്കരമായ ഫിറ്റ്നസ് ഒന്നും വേണമെന്നില്ല. എന്നാൽ ഫിസിക്കൽ അതായത് നമുക്ക് ഫിസിക്കൽ ലെവലിലൊരു മിനിമം ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇത് വേണം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ ഏറ്റവും പ്രായം കൂടിയ സ്റ്റുഡൻറ് 72 വയസ്സായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ഡൈവിംഗ് ഇൻ വെൻ ഷി വാസ് 72. ഈ ഏകദേശം എൻ്റെ കൂടെ തന്നെ ഒരു 4 എല്ലാ കൊല്ലവും കണ്ടിന്യൂസ് വന്ന് ഡൈവ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഷി ഹാഡ് ഡൺ 150 ഡൈവ്സ്. അപ്പോൾ ഈ പ്രായം ഒരു വിഷയമല്ല. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ ഡൈവ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ 84 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവർ ജാക്കൂസ്തോൻ്റെ ഗേൾഫ്രണ്ടാണ്. ഈ ജാക്കൂസ്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈവിങ്ങിൻ്റെ ഫാദർ ഓഫ് ഡൈവിംഗ് ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഗേൾഫ്രണ്ട്, പുള്ളിയുടെ ഒരു ഗേൾഫ്രണ്ട് നമ്മളിവിടെ വന്ന് ഡൈവ് ചെയ്തു എന്ന് പറയുന്നതും അതും. പക്ഷേ ഈ 84 വയസ്സിൽ അവർ ഡൈവ് ചെയ്യുമ്പോഴും അവർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെമാരുടെ അവസ്ഥയാണ് ആ ഒരു മൂത്തുള്ള. അതായത് നിഷ്കളങ്കത പൂർണ്ണമായിട്ട് നമുക്ക് കാണാം മനുഷ്യന്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിഷ്കളങ്കമായ മുഖങ്ങൾ കാണാനുള്ള ഒരു അവസരമാണ് കടൽ.
അപ്പോൾ സുബിൻ, ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്ത് കഴിഞ്ഞു. ഷിഫിൻ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ചെയ്യാനായിട്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനും സ്കൂബ ഡൈവിംഗ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്.
സി, ബേസിക്കലി ഈ ഡൈവ് ചെയ്യാൻ ആകെയുള്ളൊരു ക്വാളിഫിക്കേഷൻ ഞാൻ പറയുക, വായേക്കൂടി ശ്വസിക്കാൻ. അതായത് ഇഫ് യു ക്യാൻ ബ്രീത്ത് ഫ്രം യർ മൗത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ഫ്രം യർ മൗത്ത്, യു ആർ എ ഡൈവർ. അതാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം. വേറെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വളരെ അധികമൊന്നുമില്ല. ഇതെല്ലാം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പലപ്പോഴും നിങ്ങൾ ഈ വീണ്ടും വീണ്ടും അത് റീക്യാപ്പ് ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ സെഷൻ നടത്തുക. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റു എന്ത് കാര്യം നമ്മുടെ ഭൂമിയിൽ ചെയ്യുന്നു അതിൻ്റെ ഇരട്ടിയാണ് സേഫ്. അത് കാരണം തന്നെ ഇത് ഭയങ്കര സേഫാണ്. എററിനുള്ള ചാൻസസ് ഐ വിൽ സേ 0.001%.
റെഡ് എഫ് എമ്മിലെ ഫീമെയിൽ ആർജീസും സ്കൂബ ഡൈവിംഗ് ചെയ്ത സമയത്ത് കടലിനടിയിലെ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടു, പല മത്സ്യങ്ങളെ കണ്ടു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഈ കടലിന്റെ സൗന്ദര്യം നശിപ്പിക്കുന്നതല്ലേ ഈ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ്സ് ഒക്കെ?
ഈ കടലിന്റെ നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ അതിൽ ഒന്നാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു ഇത്, പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിഷ്വലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്ലോബൽ വാർമിങ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ആൾക്കാർക്ക് ഈ കടലിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളൊരു ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ കുറേ വ്യത്യാസങ്ങൾ വരും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ഓക്സിജൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു 28% നമുക്ക് വേണ്ട ഓക്സിജൻ ഈ കരയിൽ നിന്നുണ്ടാകും. ബാക്കി 72% 70% കടലിൽ നിന്നാണ്. ഈ കടലിൽ പ്ലാസ്റ്റിക് പെരുകണനുസരിച്ച് പ്ലാസ്റ്റിക് കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ വെള്ളത്തിനൊരു അസിറ്റിക് എഫക്ട് അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലൂടെ വെള്ളത്തിന് ചേഞ്ച് വരും. ഈ ചേഞ്ച് വരുമ്പോഴത്തേക്കും ഈ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. ഈ കടല് കാണുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അത് കടലിന് സംസാരിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ കണ്ണീര് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും കടലിന്. ഈ പലപ്പോഴും പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും പല മത്സ്യങ്ങൾ, അതായത് മത്സ്യങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ അവർക്ക് നീങ്ങി പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് സീ അർച്ചൻ അല്ലെങ്കിൽ എന്താണ് സ്റ്റാർഫ് ഫിഷ് ഇങ്ങനെയുള്ള മത്സ്യങ്ങൾക്കൊക്കെ അധികം ഈ ഒച്ചിനെ പോലെയാണ് അവരുടെ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ മേത്തൊക്കെ വന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം സ്റ്റക്ക് ആയാൽ അത് അതിനെ ഈ എന്താണ് പറയുന്നത് അതിനെ കൊല്ലുന്നതിന് തുല്യമാണ്.
എന്തായാലും സുബിൻ ചേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. 93.5 റെഡ് എഫ് എമ്മിലൂടെ എത്തി കടലിനടിയിലെ ഒരു വിസ്മയ കാഴ്ചകളെ കുറിച്ചും
അതോടൊപ്പം സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചും ഒക്കെ ഞങ്ങളോടും ഞങ്ങളുടെ ലിസണേഴ്സിനോടും പറഞ്ഞതിന്.
താങ്ക് യു. സെയിം തിങ് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം മറന്നുപോയതല്ല, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവസാനമാകട്ടെ എന്ന് കരുതി. ഇവിടെ നിന്ന് ആർ ജെസ് വന്നു, അവർ കടൽ ക്ലീനപ്പ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഇനീഷ്യേറ്റ് ചെയ്ത് റെഡ് എഫ് എം അത് ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവർക്കൊരു വലിയ മാതൃകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദ്രോഹത്തിന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഒരു അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ള തോന്നൽ, അത് എല്ലാവർക്കും കൊടുക്കാൻ റെഡ് എഫ് എമ്മിന് കഴിയട്ടെ. അത് കഴിയുന്നുണ്ട്. അതിനുള്ള ഇത് നമ്മെ ഞങ്ങൾ പല സ്ഥലത്തു നിന്നുള്ള റെസ്പോൺസ് ഇന്ന് കാണുന്നു. അതിന് റെഡ് എഫ് എമ്മിന് ഏറ്റവും വലിയൊരു സല്യൂട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇങ്ങനൊരു ഇവൻറ്റ് ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ നല്ല ഭാഗം എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിന് റെഡ് എഫ് എമ്മിന് താങ്ക്സ് അഗെയിൻ. ഡൈവിങ് ഞാൻ ഏകദേശം ഒരു 17 കൊല്ലത്തോളം ഈ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഇങ്ങനെ കടലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഈ കോവളത്ത് വന്നതിന് ശേഷം. പലപ്പോഴും നമ്മൾ ഞാൻ ലക്ഷദ്വീപിലായിരുന്നപ്പോഴത്തേക്ക് ഇറ്റ്സ് എ കട്ട് ഓഫ് വേൾഡ്, നമുക്ക് ലോകമായിട്ടുള്ളൊരു ബന്ധം തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും നമ്മളാൽ കഴിയുന്നത് അവിടെയും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന് കുറേ അർത്ഥങ്ങളും തലങ്ങളും നമുക്ക് കിട്ടാനുണ്ട്. അത് എന്തുകൊണ്ടും വൺ ഓഫ് ദി തിങ് ഐ വിൽ സേ റെഡ് എഫ് എം. താങ്ക്സ്.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. 3.4